അപ്പോൾ വീണ്ടും ജനനത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചു. ഈ റോമർ 6 എന്നത് ബൈബിളിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. എന്റെ അടുത്ത് ചിലർ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും താല്പര്യമുള്ള ബുക്ക് ഏതാണ്. ഞാൻ എനിക്ക് ഏറ്റവും എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഹീബ്രൂസാണ്, എബ്രായലേഖനം. എന്നാൽ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്ന ചാപ്റ്റർ റോമർ 6 ആണ്. ഒരു സഹോദരൻ, നമ്മുടെ ചർച്ചിലുള്ളതല്ല പുറത്തുള്ള കുവൈറ്റിലുള്ള ഒരു സഹോദരൻ, നമ്മുടെ മെസ്സേജ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സഹോദരനെ വിളിക്കുകയും ഒരു പ്രാവശ്യം കാണണമെന്ന് പറഞ്ഞൊരു വീട്ടിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സ്ഥിരമായിട്ട് മെസ്സേജ് കേൾക്കാറുണ്ട്. അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ ആ സഹോദരൻ റോമർ 6-ഉം 7-ഉം ബൈഹാർട്ടാക്കി എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഇദ്ദേഹം ഇത് ബൈഹാർട്ടായിട്ട് അത് പറയാറുണ്ടെന്ന് പറഞ്ഞു. റോമർ 6-ാം അധ്യായം ഞാനെനിക്ക് വളരെ സന്തോഷം തോന്നി, വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ വാക്യങ്ങളൊക്കെ കാണാതെ പഠിക്കാറുണ്ട്, എന്നാൽ ഈ റോമർ 6 ഒരാൾ കാണാതെ പഠിച്ച് അത് പറയുകയും അത് തന്നെത്താൻ പറയുകയും അത് ഫെയ്ത്തായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇപ്പം കർത്താവ് പറയുകയാണ്, ഈ ബൈബിൾ ഇന്ന് അവൈലബിൾ അല്ല, ബൈബിൾ നിനക്ക് കിട്ടാനായിട്ടില്ല, ബൈബിളിൽ ഒരു പുസ്തകം മാത്രം നിനക്ക് അവൈലബിൾ ആണ്, അത് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, സെലക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ എബ്രായ ലേഖനമേ സെലക്ട് ചെയ്തുള്ളൂ. കാരണം ബൈബിൾ ഏറ്റവും പ്രൊഫൗണ്ടായിട്ട് ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. എന്നാൽ ബൈബിളിൽ ഒരു ചാപ്റ്റർ മാത്രമേ നിനക്ക് അവൈലബിൾ ഉള്ളൂ, ബാക്കിയൊന്നും കിട്ടാനായിട്ടില്ല, അത് സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റോമാലേഖനം 6-ാം അധ്യായമാണ് സെലക്ട് ചെയ്തത്. എന്റെ പേഴ്സണൽ കൺവിക്ഷനാണ് ഞാൻ പറയുന്നത്. വീണ്ടും ഒരു ചാപ്റ്ററോടെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം അധ്യായം, ഇല്ലെങ്കിൽ അതും കൂടെ കഴിഞ്ഞ 8-ാം അധ്യായം. ഞാൻ മനസ്സിലാക്കി ഈ 3 അധ്യായങ്ങളിലാണ് ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ അധ്യായങ്ങളിലായിട്ട് ദൈവം വളരെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മളുടെ ആത്മീയ ദൃഷ്ടി തുറക്കപ്പെടുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിലെത്രമാത്രം ശക്തമായിട്ടുള്ള സത്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പലർക്കും ഈ റോമർ 6-7 ഇതൊന്നും വലിയ വിഷയമല്ല. കാരണം അവിടെ പൗലോസ് ഡീല് ചെയ്യുന്ന വിഷയം എന്നത് പാപമെന്ന വിഷയമാണ്. പലർക്കും ഇത് വിഷയമല്ലാത്തതിന്റെ കാര്യം, പലർക്കും പാപം ഒരു വിഷയമല്ല എന്നുള്ളത് തന്നെയാണ് അല്ലെ. നമ്മൾ ഏതിനെയാണ് സീരിയസ് ആയിട്ട് കാണുന്നത് അതായിരിക്കും നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. പലർക്കും ഇത് പ്രധാനമല്ലാത്തതിന്റെ കാര്യം, പാപം പലർക്കും പ്രധാനമല്ല, പലരുടെയും വിഷയം വേറെ പലതാണ് അല്ലെ. നിങ്ങൾക്കൊരു രോഗമാണ് നിങ്ങളുടെ വിഷയം, രോഗമൊന്നും വിഷയമല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ ഇതിന്റെ എല്ലാം റൂട്ട് കോസ് പാപമാണ്, രോഗത്തിന്റെ ആയിക്കോട്ടെ, ബാക്കി എല്ലാ പ്രശ്നങ്ങളിലേയും. നിങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങളുടെ രോഗമാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ സീക്ക് ചെയ്യുന്നത് ഒരു രോഗസൌഖ്യത്തിനെ പറ്റിയുള്ള കാര്യമായിരിക്കും. നിങ്ങളുടെ ഒരു പ്രശ്നം സാമ്പത്തികമാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും താല്പര്യമുള്ളത് ദൈവം എങ്ങനെ സാമ്പത്തികമായിട്ട് നിങ്ങളെ സഹായിക്കും എന്നുള്ള വാക്യമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ ദൈവയുടെ ബൈബിളിലെ വാക്യങ്ങളെ കണ്ടുപിടിക്കുന്നത് അല്ലേ. എന്നാൽ പലർക്കും ഈ വിഷയങ്ങൾ പ്രധാനമല്ലാത്തത്, പലർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അവർ പഠിക്കാത്തതും, പലർക്കും ഈ ദൈവവചനത്തിൽ ഡീപ്പായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമില്ലാത്തതിന്റെ കാരണം അവരുടെ താല്പര്യവും വ്യത്യസ്തമാണ്. അന്നേരം അവർ കേൾക്കുന്ന മെസ്സേജുകളും വ്യത്യസ്തമാണ്, അവർ സെലക്ട് ചെയ്യുന്ന പ്രാസംഗികർ വ്യത്യസ്തമാണ്. അന്നേരം ചില തമാശക്കാരെയും കോമാളി പ്രാസംഗികരെയും ഒക്കെ ഇവർക്ക് ഇഷ്ടപ്പെടും. കാരണം അതൊക്കെ അവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അല്ലേ. നമുക്കേതായാലും ഇപ്പം സിനിമയൊന്നും കാണാനായിട്ട് എഴുതില്ല, എന്നാലും അതിനെപ്പറ്റി നല്ല ചില പ്രസംഗങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ സിനിമയിലെ കോമഡിയെക്കാട്ടും നല്ല കോമഡി കേൾക്കാം. അന്നേരം ചില ആൾക്കാർക്ക് അതാണ് ഇഷ്ടം, അപ്പോൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട പ്രാസംഗികരെ ഒരു ചൂസ്. അത് അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമാണ്. അവിടെ പറയുന്നുണ്ട് അന്ത്യകാലത്ത് അവരവർ അവർക്ക് കർണരസകുമാർ സംസാരിക്കുമാർ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും. അന്നേരം അതൊരു ചോയ്സാണ്. അന്നേരം പല ചോയ്സുകൾ ലോകത്തിലുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ പാപം ഒരു സീരിയസ് ആയി കാണുന്ന വ്യക്തിക്ക് ഈ അധ്യായങ്ങൾ വളരെ പ്രാധാന്യമാണ്. കാരണം പൗലോസ് വളരെ വ്യക്തമായി പാപത്തിന്റെ റൂട്ടിലേക്ക് ഡീൽ ചെയ്യുന്ന അധ്യായങ്ങളാണ് റോമർ 6-7 അധ്യായങ്ങൾ. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും പലർക്കും അത് മനസ്സിലായിട്ടില്ല. പലരും എടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ റോമർ 6 ബൈബിളിലെ, ഇല്ലെങ്കിൽ പൊതുലോകത്തിൽ, ക്രിസ്തീയ ലോകത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അധ്യായം, ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്ന, യഥാർത്ഥ അർത്ഥം മനസ്സിലാകാതെ 90% മുകളിലുള്ള ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് റോമർ 6. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റോമർ 6 പൗലോസ് ഡീല് ചെയ്യുന്ന വിഷയം എന്താണ് എന്നിവർക്ക് മനസ്സിലാകാതെ പോകുന്നതാണ് പലർക്കും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, റോമർ 6 സ്നാനം എന്നൊരു വാക്ക് തുടങ്ങുന്നത് കൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം, മിക്കവർക്കും ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. റോമർ 6 ജലസ്നാനത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് എന്നാണ് മിക്കവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്, മിക്കവരും പഠിപ്പിക്കുന്നത്. അങ്ങനെ അവർ വിചാരിക്കുന്നതോടുകൂടി റോമർ 6 പൗലോസ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുക എന്നുള്ള കംപ്ലീറ്റ് ഡയറക്ഷൻ മാറും. ആദ്യം മുതലേ അത് മാറിപ്പോകും. റോമർ 6 ജലസ്നാനത്തിനെപ്പറ്റി ഒരു വാക്യം പോലും പൗലോസ് പഠിപ്പിക്കുന്നില്ല. അതല്ല റോമർ 6 സബ്ജക്ട്. ഈ സ്നാനം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജലസ്നാനത്തിനെ പറ്റിയല്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്നാനം എന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് ബാപ്റ്റിസം എന്ന വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു വാക്കല്ല. ബാപ്റ്റിസം എന്ന വാക്ക് ട്രാൻസ്ലിറ്റേറ്റ് ചെയ്ത് വന്ന വാക്കാണ്. ഈ ട്രാൻസ്ലിറ്റേഷനും ട്രാൻസ്ലേഷനും നമ്മുടെ വ്യത്യാസം നിങ്ങൾക്കറിയാം. മലയാളത്തിൽ ലിപ്യന്തരണം എന്ന് പറയും, അറിയാമോ നമ്മളുടെ വ്യത്യാസം? ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് അർത്ഥം മലയാളത്തിലേക്ക് അർത്ഥം വിശദീകരിക്കുന്നതാണ്. ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വാക്ക് തന്നെ വേറൊരു ഭാഷയിൽ എഴുതുന്നതാണ്, മംഗ്ലീഷ് എഴുതുന്ന പോലെ. കറക്റ്റ്. ഇപ്പൊ ആമേൻ എന്നുള്ള വാക്ക് മലയാളമല്ല, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ട്രാൻസ്ലിറ്റേറ്റ് ചെയ്ത് വന്ന വാക്കാണ്, ലിപ്യന്തരീകരിച്ച വാക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ എന്നുള്ള വാക്ക് അതിന്റെ ഒറിജിനൽ ഗ്രീക്കിലെ അതേ വാക്ക് തന്നെ എടുത്ത് മലയാളത്തിലേക്ക് എഴുതിയിരിക്കുകയാണ്. മലയാളത്തിലെ ഈ അക്ഷരം മാത്രം, മലയാള ഭാഷ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അർത്ഥം മാറ്റിയിട്ടില്ല, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ഹല്ലേലിയ എന്നുള്ള വാക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ബാപ്റ്റിസോ എന്ന വാക്ക് ട്രാൻസ്ലേറ്റേറ്റ് ചെയ്ത് വന്ന വാക്കാണ് ബാപ്റ്റിസം, അത് ഇംഗ്ലീഷ് വാക്കല്ല. നേരെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ആ വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ജലസ്നാനം എന്നല്ല, ബാപ്റ്റിസം എന്ന വാക്കിന്റെ അർത്ഥം ജലസ്നാനം എന്നല്ല, ബാപ്റ്റിസം എന്ന വാക്കിന്റെ അർത്ഥം ഇമേഴ്ഷൻ എന്നത് മാത്രമാണ്. ഇമേഴ്ഷൻ അത്ര മാത്രമേ ഉള്ളൂ വാക്കിന്റെ അർത്ഥം. നേരെ ബാപ്റ്റിസം എന്ന വാക്ക് ജലസ്നാനമാണ് എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ചാപ്റ്ററിന്റെ അർത്ഥം മാറും. ബാപ്റ്റിസം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇമേഴ്ഷൻ എന്നുള്ള മാത്രമാകാം. ഇമേഴ്ഷൻ എന്തിലുമാകാം അല്ലേ? അതായത് ഇമേഴ്ഷൻ എന്തിലാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആ ഇമേഴ്സ് ചെയ്യപ്പെടുന്ന ആ മീഡിയം അല്ലെ. ഒരു സാധനം എന്തിലേക്കാണ് ഇമേഴ്സ് ചെയ്യുന്നത്? അന്നേരം ആ ഇമേഴ്സ് ചെയ്യുന്നത് ജലമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജലസ്നാനമാണ് അല്ലെ. ജലമാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ജലസ്നാനമല്ല. അന്നേരം റോമർ 6 ബാപ്റ്റിസമാണ് പറയുന്നത്, എന്നാൽ ജലസ്നാനമല്ല അവിടെ പറയുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ റോമർ 6 ബാപ്റ്റിസമാണ്, ഇമേഴ്ഷനാണ് പറയുന്നത്, എന്നാൽ ജലത്തിലുള്ള ഇമേഴ്ഷനെ പറ്റി റോമർ 6 പറയുന്നതേയില്ല. എന്നാൽ റോമർ 6 എന്തിലേക്കാണ് ഇമേഴ്സ് ആവുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഇമേഴ്സ് ചെയ്യുന്ന മീഡിയം എന്താണ് എന്നുള്ളത് റോമർ 6 വ്യക്തമാക്കുന്നുണ്ട് പൗലോസ്. എന്താണ് റോമർ 6 ഇമേഴ്ഷൻ മീഡിയം? ഇമേഴ്സ് ചെയ്യപ്പെടുന്ന, ഇല്ലെങ്കിൽ സ്നാനാർത്ഥി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അല്ലെ. ഞാൻ അല്ലെങ്കിൽ എന്റെ പഴയ മനുഷ്യൻ ആണ് ഇമേഴ്സ് ചെയ്യപ്പെടുന്ന ആ സ്നാനാർത്ഥി എന്ന് നമ്മൾ പറയുന്ന വ്യക്തി. ഇമേഴ്സ് ചെയ്യപ്പെടുന്ന മീഡിയം എന്താണ്? മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാണ്, ഇമേഴ്സ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി യേശു ക്രിസ്തുവാണ്. അതാണ് റോമർ 6 സബ്ജക്ട്. അവിടെ തന്നെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരുന്നു, ആ ഇമേഴ്സ് ചെയ്യപ്പെടുന്ന മീഡിയം ജലമാണ് എന്ന് മനസ്സിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് വായിക്കുമ്പോൾ കംപ്ലീറ്റ് അതിന്റെ അർത്ഥം മാറുന്നു. എന്നാൽ ഇമേഴ്സ് ചെയ്യപ്പെടുന്നത്, ഇമേഴ്സ് ചെയ്യുന്നത് എന്റെ പഴയ മനുഷ്യനാണെങ്കിൽ ഇമേഴ്സ് ചെയ്യപ്പെടുന്ന ആ മീഡിയം എന്നത് വേറൊരു വ്യക്തിയാണ്, ആ വ്യക്തി യേശുക്രിസ്തുവാണ്. അതാണ് റോമർ 6 പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്. അതാണ് മൂന്നാമത്തെ വാക്യത്തിൽ. അത് മലയാളത്തിൽ വളരെ തെറ്റായിട്ടില്ലെങ്കിൽ അർത്ഥം വ്യക്തമാവാത്ത രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് എന്നാണ്. ബാപ്റ്റൈസ്ഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് അല്ലേ, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്, യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്, രക്ഷിക്കപ്പെട്ടവർക്ക് പറയാം. യേശുവിലേക്ക് ചേരുവാൻ ഇമേഴ്സ് ചെയ്യപ്പെട്ടവരായ നിങ്ങളെല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ ഇമേഴ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് അർത്ഥം. അന്നേരം അവിടെ ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ ജലസ്നാനത്തിൽ യേശുവിലേക്ക് ചേരുന്നു എന്നല്ല, അതിനു പകരം നിങ്ങൾ യേശുവിലേക്ക് ഇമേഴ്സ്ഡ് ആയപ്പോൾ അവന്റെ മരണത്തിലേക്ക് നിങ്ങൾ പങ്കാളികളായി തീർന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. യേശുവിലേക്ക് ഇമേഴ്സ്ഡ് ആവുക എന്ന ആ വാക്ക് അതേ അർത്ഥം വരുന്ന വേറൊരു വാക്കുണ്ട് ബൈബിളിൽ, നിങ്ങൾക്ക് പറയാം. ഇതേ റോമർ 6 പൗലോസ് പറയുന്ന യേശുവിലേക്ക് ഇമേഴ്സ്ഡ് ആവുക എന്നർത്ഥം വരുന്ന വേറൊരു വാക്കുണ്ട്. എന്താണ്? ഞാനീ പറയുന്നതൊക്കെ എനിക്കറിയാം പലരുടെയും തലയുടെ മുകളിൽ കൂടിയാണ്. ഞാനീ കുറെ നാളുകളായിട്ട് ഈ ബൈബിൾ സ്റ്റഡി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കിതിൽ പല പല സംശയങ്ങൾ കാണും. ആ സംശയങ്ങളെല്ലാം തീർക്കാനായിട്ട് ഞാൻ വേറൊരു ദിവസം ഒരു ഇൻഫോർമലായിട്ടൊരു മീറ്റിംഗ് വീട്ടിൽ വെച്ച് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അന്നേരം സംശയമുള്ളവർക്ക് മാത്രം വേണമെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്ത് എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം, സംശയമുള്ളവർക്ക്. ഓക്കെ, ഞാൻ ചോദിച്ചത് വീണ്ടും ചോദിക്കുകയാണ്, യേശുവിലേക്ക് ഇമേഴ്സ് ആവുക എന്ന് ഇന്നതിന്റെ തത്യുല്യമായിട്ടുള്ള വേറൊരു വാക്ക് നിങ്ങൾക്ക് പറയാം. ബൈബിൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാക്കാണ്, ഒരുപാട് പ്രാവശ്യം. യേശുവിലേക്ക് ഇമേഴ്സ് ആവുക, ഈ റോമർ ആറിൽ പറഞ്ഞിരിക്കുന്ന യേശുവിനോട് ചേരുന്ന സ്ഥാനം എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന യേശുവിലേക്ക് ഇമേഴ്സ് ആവുന്നത്, ഒരുവൻ ക്രിസ്തുവിനാവുക എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ. സിമ്പിളാണ് അല്ലേ? നേരം 2 കൊരിന്ത്യർ 5:17 പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. നേരം 2 കൊരിന്ത്യർ 5:17 പറഞ്ഞിരിക്കുന്ന ആ രണ്ട് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തെ വളരെ വിശദീകരിച്ച് എഴുതിയിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് റോമർ 6. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള രണ്ട് വാക്യത്തിൽ 2 കൊരിന്ത്യർ 5:17 പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. രണ്ട് വാക്യങ്ങൾ ക്ലോസ്. അതേ കാര്യം തന്നെ ഒരു 23 വാക്യങ്ങളിൽ കൂടി പൗലോസ് വിശദീകരിക്കുകയാണ്, എലാബറേറ്റ് ചെയ്ത് എഴുതുകയാണ്, ഒരുവൻ ക്രിസ്തുവിലാവുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു. അത് വിശദീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ജലസ്നാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവന് യഥാർത്ഥത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ അവനിൽ എന്തൊക്കെ ദൈവം ചെയ്യുന്നു എന്നുള്ള കാര്യം പൗലോസ് വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റോമർ 6 ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന അധ്യായം. കാരണം റോമർ 6 ജലസ്നാനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിനെല്ലാം അർത്ഥം മാറും. ജലസ്നാനത്തിൽ റോമർ 6 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും സംഭവിക്കുന്നില്ല, ഒരു കാര്യം പോലും സംഭവിക്കുന്നില്ല. ഇതെല്ലാം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലേക്ക് ഇമേഴ്സ്ഡ് ആകുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ, ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു. അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു, പഴയത് കഴിഞ്ഞുപോയി. എങ്ങനെയത് സംഭവിക്കുന്നു, ഏത് രീതിയിലാണ് അത് സംഭവിക്കുന്നത്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഇതാണ് റോമർ 6 പൗലോസ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ബൈബിൾ ഏറ്റവും ദൈവമാർ ഒരു മനുഷ്യനെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ അവൻ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ക്രൂശിൽ കൂടി അവൻ ലഭിച്ചു, എന്ത് ലഭിച്ചു എന്നുള്ളതാണ്. ഒരു ബാപ്റ്റിസം എന്നത് അതിനൊരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ മാത്രമാണ്. ഞാൻ സാധാരണ ആൾക്കാർ സ്നാനപ്പെടാൻ തീരുമാനിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നാറില്ല. അതിന് കാരണം ബൈബിളിലും സ്വർഗത്തിലും അതല്ല വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നത് അല്ലേ. സ്വർഗത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിൽ സന്തോഷിക്കണോ എന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പിൻ അല്ലേ, അപ്പോഴാണ് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. യോഹന്, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുകയാണ്, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്നു. അതായത് എപ്പോഴാണ് ഒരു വ്യക്തി സന്തോഷിക്കേണ്ടത്? അവന്റെ പേര് ജീവപുസ്തകത്തിൽ, അപ്പോഴാണ് അവനും സന്തോഷിക്കേണ്ടത്, സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നു. എപ്പോഴാണ് ഒരുവന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നത്? സ്നാനപ്പെടുമ്പോഴാണ്, അല്ല വീണ്ടും ജനിക്കുമ്പോഴാണ്.
എന്നിട്ട് വീണ്ടും ജനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരുവൻ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചു എന്ന് മനസ്സിലാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരുവൻ എക്സൈസ് ആവുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് അവൻ സ്നാനപ്പെടും. ഇപ്പൊ സ്നാനപ്പെടുമ്പോൾ അവൻ അതിന് ഇപ്പൊ ഒരുവൻ രക്ഷിക്കപ്പെട്ടു, ഒരു വർഷം കഴിഞ്ഞിട്ട് സ്നാനപ്പെട്ടു, സ്നാനപ്പെട്ടു ഒന്നും കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ മനസ്സിൽ എന്താണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനം എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാവുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നേരെ ഞാൻ പറഞ്ഞു, റോമർ ആള് ജലസ്നാനമല്ല പറയുന്നത്, റോമർ ആള് പറയുന്നത് യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ അവനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ആ ട്രൂത്ത്, രണ്ടു കോരിന്തർ 5:17 പറഞ്ഞിരിക്കുന്ന ആ ട്രൂത്തിന്റെ എലാബ്രേറ്റ് ചെയ്തിട്ട് അത് വ്യക്തമായിട്ട് പറയുകയാണ്. ഞാനീ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെസ്സേജുകളും നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പറയുക, റോമർ 6 ജലസ്നാനമല്ല, യേശു ക്രിസ്തുവിലാകുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ് എന്ന് പഠിപ്പിക്കുന്ന എത്ര പേരുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതും തെറ്റിദ്ധരിച്ച് പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ബൈബിൾ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വിശദീകരിക്കുകയാണ്. റോമർ 6 എന്തൊക്കെ സംഭവിക്കുന്നു, എന്താണ് അവന് സംഭവിച്ചത്, എങ്ങനെയാണത് സംഭവിച്ചത്, അത് സംഭവിക്കുന്നതിൽ കൂടി അവനുണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള വ്യത്യാസവും അവന് അതിൽ കൂടി ലഭിക്കുന്ന കാര്യങ്ങളും എന്താണ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ സംഭവിക്കുന്നത്? റോമർ 6 ഭാഷയിൽ അവന്റെ പാപ സ്വഭാവം നശിപ്പിക്കപ്പെടുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പാപശരീരം നശിക്കേണ്ടതിന്. 6 വാക്യം റോമർ 6:6, അങ്ങനെ നാം ഇനി പാപത്തിന് അടിമപ്പെടാതോണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി നശിപ്പിക്കും, അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയും. നോയിങ് ദാറ്റ് ദിസ് അവർ ഓൾഡ് സെൽഫ് വാസ് ക്രൂസിഫൈഡ് വിത്ത് ഹിം ഇൻ ഓർഡർ ദാറ്റ് ദ ബോഡി ഓഫ് സിൻ മൈറ്റ് ബി ഡിസ്ട്രോയിഡ്. അന്നേരം ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പാപ സ്വഭാവം ഓൾഡ് മാൻ ഡിസ്ട്രോയിഡ് ആകുന്നു, ഒരു തരിപോലും ശേഷിക്കാതെ അതിനെ കംപ്ലീറ്റ്ലി കർത്താവ് എടുത്ത് മാറ്റും. അതെങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അത് യേശു ക്രിസ്തു എന്റെ പഴയ മനുഷ്യനെ തന്റെ കുരിശിനോട് ചേർത്ത് തറച്ച് അവനോടുകൂടി അടക്കപ്പെട്ട് എന്നിൽ നിന്ന് എന്നേക്കുമായി നീക്കപ്പെടുന്നു. വീണ്ടും ജനനം യേശു ക്രിസ്തുവിൽ ഒരുവനാകുമ്പോൾ, റോമലേഖനത്തിന്റെ ഭാഷയിൽ ക്രിസ്തുവിനോടുകൂടി കുരിശിക്കപ്പെട്ടു, അവന്റെ ക്രൂശിനോട് ചേർത്ത് അടക്കപ്പെട്ടു, അവനോടുകൂടി അടക്കപ്പെട്ടു, പുതിയ സൃഷ്ടിയായി അവൻ ഉയർത്തെഴുന്നേറ്റു, ഇനി നീ പുതിയ സൃഷ്ടിയാണ്. കൊലോസ്യലേഖനത്തിന്റെ ഭാഷയിൽ എന്റെ പാപ ശരീരത്തെ ദൈവം പരിശുദ്ധാത്മാവെന്ന കത്തി കൊണ്ട് മുറിച്ച്, തുന്നിച്ചേർത്ത് ശസ്ത്രക്രിയയല്ല, മുറിച്ച് കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞു, കട്ട് ഓഫ്. കൊലോസ്യലേഖനത്തിന്റെ തന്നെ ഭാഷയിൽ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞുകളഞ്ഞു, ഈ പാമ്പൊക്കെ പടം ഉരിഞ്ഞുകളയുന്നതുപോലെ ഒട്ടും തന്നെ ശേഷിക്കാതെ സ്ട്രിപ്പ് ഓഫ് ചെയ്തു. ഇതാണ് റോമർ 6 പൗലോസ് പറഞ്ഞത്. എപ്പോൾ സംഭവിച്ചു? സ്നാനത്തിൽ വെള്ളത്തിനടിയിലേക്ക് കൊണ്ട് കുഴിച്ചിട്ടില്ല പഴയ മനുഷ്യനെ, യേശുക്രിസ്തുവിലേക്ക് കുഴിച്ചിട്ടപ്പോൾ സംഭവിച്ചു. യേശുക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റപ്പോൾ പുതിയ സൃഷ്ടിയായി വരുത്തരുത്, എന്റെ പാപ സ്വഭാവത്തിൽ നിന്ന് ഞാൻ കൂടുതൽ പറഞ്ഞു. അതിന് അഡ്വാൻറ്റേജ് എന്താണ്? അതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന കാര്യം? അതാണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്, നാം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രരായി തീർന്നു. അതായത് പാപത്തിന് ഇനി അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഹീസ് ഫ്രീഡ് ഫ്രം സിൻ. വേറെ രീതിയിൽ പറഞ്ഞാൽ ഹീസ് ഫ്രീഡ് ഫ്രം ദ പവർ ഓഫ് സിൻ. പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പാപത്തിന്റെ പണിഷ്മെന്റിൽ നിന്നുള്ള വിടുതലല്ല, പാപത്തിന്റെ പണിഷ്മെന്റിലുള്ള വിടുതൽ റോമാലേഖനം 5:6 വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ റോമാലേഖനം 6:6 വാക്യത്തിലേക്ക് പാപത്തിന്റെ പണിഷ്മെന്റിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് പാപത്തിന്റെ പണിഷ്മെന്റിൽ, പെനാൽറ്റി ഓഫ് സിന്നിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടു, പാപത്തിന്റെ പവർ ഓഫ് സിന്നിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, പാപത്തിന്റെ പ്രസൻസിൽ നിന്ന് നമ്മൾ ഒരിക്കൽ
വിടുവിക്കപ്പെടും. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഞാൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നാൽ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പാപത്തിന്റെ പെനാൽറ്റിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടു, പാപത്തിന്റെ പവറിൽ നിന്നും ഒരുവൻ വിടുവിക്കപ്പെട്ടു, സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും എന്ന് വീണ്ടും ജനിച്ച ദൈവമക്കളുടെ അടുത്ത് ബൈബിളിൽ ഒരിടത്ത് പോലും എഴുതിയിട്ടില്ല. കാരണം വീണ്ടും ജനിച്ച അവിടെ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അതിന് 17, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. 27 വാക്യം, എന്നാൽ നിങ്ങൾ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശദീകരണവും അതിന്റെ അന്ത്യം നിത്യജീവൻ തന്നെ. അവിടെ പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അന്നേരം എല്ലായിടത്തും പാപത്തിന്റെ പവറിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പെനാൽറ്റി എന്നുള്ള സ്വാതന്ത്ര്യമല്ല, വളരെ ക്ലിയറാണ്. പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. അന്നേരം ഇവരെ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പൗലോസിന്റെ, റോമർ 6 പൗലോസിന്റെ ശ്രമം. അത് പറഞ്ഞിട്ട് അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് പൗലോസ് വന്നിട്ട് പറയുകയാണ്, 14 വാക്യം, റോമർ 6:14, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇതൊരു കൺക്ലൂഷനാണ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷനും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്കറിയാമോ? കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് കൺക്ലൂഡ് ചെയ്യാം. അല്ലെ, ഇതൊരു സ്റ്റേറ്റ്മെന്റായിട്ട് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ചിലത് അങ്ങനെയും പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പാപം കാണുകയാണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ പാപം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കൃപയ്ക്കല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിന് അധീർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പാപം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓ, ഞാൻ കൃപയിൽ അണ്ടറിലല്ല, ഞാൻ ന്യായപ്രമാണത്തിന് അണ്ടറിലാണ് എന്ന് മനസ്സിലാക്കണമെന്നല്ല അവിടെ പറയുന്നത്. 1-13 വാക്യങ്ങളിൽ പൗലോസ് വീണ്ടും ജനനത്തിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങളെ പാപത്തിന്റെ അണ്ടറിൽ നിന്ന് ദൈവം വിടുവിച്ചു എന്നുള്ളത് പറഞ്ഞിട്ട് പറയുകയാണ്. നിങ്ങളിപ്പോൾ കൃപയ്ക്ക് അധീനരാണ്, അതുകൊണ്ട് പാപത്തിന്റെ നിന്റെ മേൽ മാസ്റ്റർഷിപ്പ് ഇല്ല. നിങ്ങളിപ്പോൾ ന്യായപ്രമാണത്തിനല്ല, കൃപയുടെ അണ്ടറിലാണ്, അതുകൊണ്ട് നിങ്ങളുടെ മുകളിൽ പാപത്തിന് അധികാരം ഇല്ല എന്ന് വീണ്ടും ജനിച്ച വ്യക്തികളുടെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു കൺക്ലൂഷനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. റോമർ 6 പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരുവൻ യേശുക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ഞാനീ പറയുന്ന എല്ലാം തന്നെ യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ അടുത്ത് മാത്രമാണ്, അവർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവരത് പറയാണ്, വീണ്ടും ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ മുകളിൽ ഇനിമേൽ പാപത്തിന് ശക്തിയില്ല, നിങ്ങളുടെ മുകളിൽ അധികാരമില്ല. അതാണ് റോമർ 6 ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. റോമർ 7 വരുമ്പോൾ പൗലോസ് അതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ വിശദീകരിക്കുകയാണ്. വേറൊരു കാര്യത്തിൽ കൂടി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികൾ വേറൊരു കാര്യത്തിൽ നിന്ന് കൂടി സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അതിന്റെ തുടക്കം പറയുന്ന, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കും. അന്നേരം പൗലോസ് ഇത് അഡ്രസ് ചെയ്യുന്ന ഗ്രൂപ്പ് യഹൂദന്മാരാണ്. മോശയുടെ ന്യായപ്രമാണത്തിന്റെ അണ്ടറിലുള്ള ആൾക്കാരുടെ അടുത്താണ് ഇത് പറയുന്നത്. അത് അവരുടെ അടുത്ത് വേറൊരു കാര്യം കൂടി പറയാം. റോമർ ഏഴിനെ പറ്റിയും ചില തെറ്റിദ്ധാരണകളുണ്ട്. റോമർ 6 പാപത്തെ ഒരു മാസ്റ്റർ എന്ന നിലയിൽ ആണ് പറയുന്നതെങ്കിൽ, റോമർ 7 അല്ലെങ്കിൽ റോമർ 6 പഴയ മനുഷ്യനെ, നമ്മുടെ മുകളിൽ നിയന്ത്രണം ഉണ്ടായിരുന്ന പാപ സ്വഭാവത്തെ ഒരു മാസ്റ്റർ എന്ന നിലയിലാണ് പറയുന്നതെങ്കിൽ, റോമർ 7 അതൊരു ഭർത്താവ് എന്ന നിലയിലാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. റോമർ 7 ഭർത്താവ് എന്ന് പറയുന്നത് പഴയ മനുഷ്യനാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ നാം ഒരു വ്യക്തിയുമായി ഭാര്യാഭർത്തൃ ബന്ധത്തിലായിരുന്നു വന്നത്. ആ ഭർത്താവ് എന്നത് പഴയ മനുഷ്യനായി. ആ പഴയ മനുഷ്യൻ ഭർത്താവായിരിക്കുന്നിടത്തോളം ആ ഭർത്താവുമായി നാം ഒരു ഭർത്തൃ ന്യായ പ്രമാണത്തിൽ ബന്ധിതരായി. അന്നേരം ഈ പഴയ മനുഷ്യൻ എന്ന ഭർത്താവുമായി നമ്മളെ ബന്ധിക്കുന്ന ആ പ്രമാണമാണ് ന്യായപ്രമാണം. അന്നേരം റോമർ ഏഴിൽ പൗലോസ് പറയുകയാണ്, ഈ പഴയ മനുഷ്യനുമായിട്ട് ഭർത്താവായിരിക്കുന്നിടത്തോളം നിനക്ക് വേറൊരു മനുഷ്യനെ കല്യാണം കഴിക്കാൻ ഒക്കത്തില്ല. എന്നിട്ട് ഇത് റോമർ ഏഴിൽ പൗലോസ് ഒരു സ്പിരിച്വൽ അർത്ഥമാണ് പറയുന്നതെങ്കിലും ഇത് ബൈബിളിന്റെ ഒരു ടീച്ചിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് റീമാരേജ് എന്നത് പുതിയ നിയമം അനുവദിക്കുന്നതേയില്ല, എക്സെപ്റ്റ് ഓൺലി വൺ കണ്ടീഷൻ. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃന്യായ പ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവളായി. ഹീസ് റിലീസ്ഡ് ഫ്രം ദാറ്റ് ലോ. ഇന്ന് ബൈബിൾ റീമാരേജ് ഒറ്റ കണ്ടീഷനിൽ മാത്രമേ, ഒറ്റ കണ്ടീഷനിൽ മാത്രമേ അലൗഡായിട്ടുള്ളൂ, അത് ഭർത്താവ് മരിക്കുമ്പോഴാണ്. ആ മരിക്കുമ്പോഴൊക്കെ കവനന്റ് ബ്രേക്ക് ആവണം, അപ്പോൾ പിന്നെ റീമാരേജ് ചെയ്യാം. അല്ലാത്തടത്തോളം റീമാരേജ് അല്ല ഉടനെ. അന്നേരം റീമാരേജ് ചില സംശയങ്ങളും കൂടി വരുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. അന്നേരം സഭയ്ക്ക് റീമാരേജ് നടത്തി കൊടുക്കാമെന്നൊരു പരിപാടിയേ ഇല്ല. സഭ റീമാരേജ് നടത്തി കൊടുക്കുകയാണെങ്കിൽ സഭ ആക്ച്വലി ചെയ്യുന്നത് വ്യഭിചാരത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ. അന്നേരം ഇതാണ് ബൈബിളിന്റെ കണ്ടീഷൻ. ഞാനിത് ജസ്റ്റ് പാസിംഗ് പറഞ്ഞു പോകുന്നതുള്ളൂ, വേറെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. റീമാരേജ്, ഞാൻ ഡൈവേഴ്സിന്റെ കാര്യമല്ല പറഞ്ഞത്, റീമാരേജ് ബൈബിൾ അലൗഡ് ആയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണത്തിന് അവൻ തമ്മിൽ അധികാരമുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്നും ഒരുപോലെ ഷീസ് റിലീസ് ഫ്രം ദ ലോ. ഒരുവൻ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനാവണമെങ്കിൽ അവന് സ്വതന്ത്രനാവാൻ കഴിയത്തില്ല. എന്ത് സംഭവിക്കണം? ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി എന്ന് പറയാം. ഭർത്താവ് മരിച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ അവൾ വ്യഭിചാരണി എന്ന് വേറെ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ വേറെ പുരുഷനായാൽ വ്യഭിചാരണി എന്ന് വരാതെ വണ്ണം അവൾ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രരായിരിക്കും. അന്നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ് ന്യായപ്രമാണത്തിൽ നിന്നും നിങ്ങൾ റിലീസ്ഡ് ആവണമെങ്കിൽ. ന്യായപ്രമാണം ഒരിക്കലും നീക്കപ്പെടുന്നില്ല ബൈബിളിൽ. യേശു ക്രിസ്തു പറഞ്ഞു ആകാശവും ഭൂമിയും ഒഴിവോളം ന്യായപ്രമാണം നീക്കപ്പെടത്തില്ല. എന്നാൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് സ്വതന്ത്രരാകാം. ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നുള്ള നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഭർത്താവ് മരിക്കണം. അപ്പോൾ കർത്താവ് അവിടെ റോമാലേഖനം ആറിൽ പറഞ്ഞ അതേ കാര്യം വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്ത് സംഭവിച്ചെന്നറിയാമോ? നിങ്ങളുടെ ഭർത്താവിനെ കർത്താവ് എക്സിക്യൂട്ട് ചെയ്തു. ആ പഴയ ഭർത്താവിനെ കർത്താവ് എടുത്ത് ക്രൂശിൽ തറച്ച് നീക്കി. അതോടുകൂടി നീ പാപത്തിന്റെ അണ്ടറിൽ നിന്നും സ്വതന്ത്രയായി തീർന്നു. അപ്പോൾ എന്തായി സംഭവിച്ചു? ഇനി നിനക്ക് അവിടെ പറഞ്ഞു, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അന്നേരം നമ്മൾ പഴയ മനുഷ്യന്റെ പാപത്തിൽ നിന്നും സ്വതന്ത്രനായി, ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനായി. കാരണം എന്താണെന്നറിയാമോ? ഈ ന്യായപ്രമാണം വന്നത് എപ്പോഴാണ്? ന്യായപ്രമാണം വന്നത് പഴയ മനുഷ്യൻ വന്നതിന് ശേഷമാണ് അല്ലേ? പാപം ചെയ്യുന്നതിന് മുമ്പ് ന്യായപ്രമാണം ഇല്ലായിരുന്നു. ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപം പെരുകേണ്ടത്, പാപം പെരുകിയപ്പോൾ ന്യായപ്രമാണം. അന്നേരം പാപം വന്നതിന് ശേഷമാണ് ന്യായപ്രമാണം വന്നത്. കാരണം പാപം ന്യായപ്രമാണം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത് പഴയ മനുഷ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്നേരം പഴയ മനുഷ്യൻ മരിച്ചപ്പോഴേക്കും ആ ന്യായപ്രമാണം ഇൻവാലിഡായി. നമുക്ക് വി ആർ ഫ്രീഡ് ഫ്രം ദ ലോ. ന്യായപ്രമാണത്തിന്റെ ഇടയിൽ നമ്മൾ സ്വതന്ത്രരായി. വേറെ രീതിയിൽ നമ്മളൊരു എക്സാമ്പിൾ പറയണ്ട, എക്സാമ്പിൾ ഒന്നും പെർഫെക്റ്റ് അല്ല, എങ്കിലും ഞാൻ പറയാം. ഒരു പന്നിയെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരുന്നത് അവനെ പുറമേ നിയന്ത്രിക്കാനായിരുന്നുവെങ്കിൽ, അവന്റെ ഹൃദയം മാറി അവന്റെ പുതിയ നേച്ചർ വന്നു കഴിയുമ്പോഴേക്കും ആ ചങ്ങലയിൽ നിന്ന് റിലീസാവുന്നു എന്ന് പറഞ്ഞതുപോലെ, നമ്മളുടെ പഴയ ഹൃദയം മാറി പുതിയ ഹൃദയം വരുമ്പോഴേക്കും നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രരായി തീർന്നു. അന്നേരം നമ്മൾക്ക് എന്താണ്? നമുക്കൊരു പുതിയ ഹൃദയം ലഭിച്ചു, നമ്മൊരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേറ്റു നമ്മൾ യേശു ക്രിസ്തു. എന്നിട്ട് പൗലോസ് റോമാലേഖനം ഏഴാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പഴയ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് യേശു ക്രിസ്തുവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ബൈബിളിൽ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും കൂടി ഒരു മനുഷ്യനിൽ വസിക്കുന്നതേയില്ല. രണ്ട് നേച്ചർ ബൈബിളിൽ ഒരുമിച്ച് വസിക്കുന്നില്ല. പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിൽ യുദ്ധമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ കറുത്ത പട്ടിയും വെളുത്ത പട്ടിയും കൂടി തമ്മിൽ ബൈബിളിൽ യുദ്ധമില്ല. ആ എക്സാമ്പിൾ പഴയ മനുഷ്യനെയും പുതിയ മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പഴയ മനുഷ്യനെ വീണ്ടും 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 ക്രൂശിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം പഴയ മനുഷ്യൻ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരല്ല. യു ആർ അണ്ടർ ദ ലോ. ന്യായപ്രമാണം നിങ്ങളുടെ മുകളിൽ, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുമാണ്, നിങ്ങൾ പാപത്തിന്റെ അടിമയുമാണ്. നിങ്ങൾ യേശുക്രിസ്തുവുമായി നിങ്ങൾക്ക് ബന്ധമില്ല. ഞാൻ ചെല്ലു പറയാറുണ്ട്, വീണ്ടും ജനിച്ചതാണ്, എന്നാൽ പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല. അതൊരു വലിയ തമാശയാണ്. രണ്ടും കൂടി ഒരുമിച്ച് കിടക്കത്തില്ലെന്നാണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം അവർ ന്യായപ്രമാണത്തിന് അവളുടെ മേൽ അധികാരമുണ്ട്, അവർക്ക് യേശുക്രിസ്തുവുമായിട്ട് ബന്ധത്തിലേക്ക് വരാൻ കഴിയത്തില്ല. എന്നാൽ അതിന്റെ ആറാമത്തെ വാക്യത്തിൽ അതിന്റെ കൺക്ലൂഷൻ പൗലോസ് പറയാണ്, ഇപ്പോൾ മോൾ പറഞ്ഞിരിക്കാൻ നാം ജഡത്തിലായിരുന്നപ്പോൾ, പാസ്റ്റ് ടെൻസിൽ പറയാണ്, നാം പാപ സ്വഭാവത്തിലായിരുന്നപ്പോൾ, ജഡത്തിൽ, വെൻ വി വെയർ ഇൻ ദ ഫ്ലഷ്, പാപ സ്വഭാവത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കോണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു വന്നു. എന്റെ അവയവങ്ങളിൽ പാപത്തിന്റെ ഫ്ലോ ഉണ്ടായിരുന്നു, അത് മരണത്തിന് ഫലം കായ്ക്കുമാറ്, ഇങ്ങനെ പാപത്തിന്റെ അത് മരണത്തിന് ഫലം കായ്ക്കുമാറ് പാപം എന്റെ അവയവങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ന്യായപ്രമാണമുണ്ട്, എന്നാൽ പാപം അതിൽ കൂടി വ്യാപരിച്ചിരിക്കണം. ഇപ്പോഴും ഞാൻ പ്രസന്റൻസിൽ പറയാം, രക്ഷിക്കപ്പെടുന്നു. ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചിരിക്കുന്നു. കാരണം പഴയ മനുഷ്യൻ മരിച്ചോട് ന്യായപ്രമാണത്തിന് സ്വതന്ത്രമായതുകൊണ്ട്, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവയായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റനായ വേറൊരുവനാകേണ്ടത്. അന്നേരം നമുക്കെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. നമ്മൾ ഇന്ന് പാപപ്രമാണം, അല്ലെങ്കിൽ പാപസ്വഭാവം മാറ്റപ്പെട്ടു. ന്യായപ്രമാണത്തിന്റെ അടുത്ത് നമ്മൾ സ്വതന്ത്രരായി. ഈ രണ്ടും മാറ്റപ്പെട്ടു. നമ്മൾ എന്തിലേക്ക് വന്നു എന്നറിയാമോ? അവിടെ നമ്മളെ സ്വതന്ത്രരായിട്ട് വിട്ടു എന്ന് പറയുമ്പോൾ, പിന്നെ അടുത്തതായിട്ട് ചെയ്യുന്നു പറഞ്ഞാൽ, നമ്മളൊരു വേറൊരു വ്യക്തിയുമായി മാരേജിലേക്ക്, കവനന്റിലേക്ക് കയറി യേശു ക്രിസ്തു എന്ന മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ ഒരുവനുമായിട്ട് ബന്ധത്തിലേക്ക്. അവിടെ ഇനി ന്യായപ്രമാണമല്ല അവിടെ അവനെ നിയന്ത്രിക്കുന്നത്, മരിച്ച് ആ മാരേജ് റിലേഷനാണ്. ദൈവം ഒറിജിനൽ റിലേഷനിലേക്ക് ഒരുവനെ റെസ്റ്റോർ ചെയ്യുകയാണ്. ഇതൊരു വലിയ ചോദ്യമാണ് പലരുടെയും. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ന്യായപ്രമാണത്തിന് കീഴിലാണ്, അല്ല രക്ഷിക്കപ്പെട്ടവർ ന്യായപ്രമാണത്തിന് കീഴിൽ അല്ല. ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് ദൈവം അവരെ സ്വതന്ത്രരാക്കി, എന്നിട്ട് വേറൊരു പ്രമാണത്തിന്റെ കീഴിലാക്കി. അതാണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരല്ല. എന്നിട്ട് പറയണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. എന്നിട്ട് ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിന്റെ മോഹങ്ങൾ വന്നുകൊണ്ടിരുന്നുവെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കപ്പെടാതിരിക്കുമ്പോൾ ഞാൻ ന്യായപ്രമാണത്തിന് അണ്ടറിൽ, ന്യായപ്രമാണത്തിന് ആവശ്യവുമില്ല, വേറൊരു ബന്ധത്തിലേക്ക് നമ്മൾ കടക്കും. ഇതാണ് പൗലോസ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന കാര്യം. എന്നിട്ട് ഞാൻ പറഞ്ഞു, റോമർ 6-ൽ പറഞ്ഞ അതേ ആള് തന്നെയാണ് റോമർ 7-ലും മരിക്കുന്നത്. റോമർ 6-ൽ മരിച്ച പഴയ മനുഷ്യൻ തന്നെ റോമർ 7-ലും മരിക്കുന്നു. റോമർ 6-ൽ പഴയ മനുഷ്യൻ മരിച്ചതോടുകൂടി നാം പാപത്തിന്റെ അണ്ടറിൽ നിന്ന് സ്വതന്ത്രരായി എന്ന് പൗലോസ് പറയുമ്പോൾ, റോമർ 7-ൽ പറയാണ് അതേസമയം തന്നെ നമ്മൾ ന്യായപ്രമാണത്തിൽ സ്വതന്ത്രരായി. ഇത് യഹൂദന്മാരുടെ അടുത്താണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മോറൽ ലോ എന്ന് പറയുന്ന, മോറൽ ലോ നമ്മുടെ ശക്തിയിൽ അനുസരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ആ പ്രമാണത്തിൽ നമ്മൾ സ്വതന്ത്രരായി, യേശു ക്രിസ്തുവിനെ സ്നേഹത്തിൽ, പരിശുദ്ധാത്മാവിൽ അനുസരിക്കാനായിട്ടുള്ള റിലേഷനിലേക്ക് നമ്മൾ കടന്നു. ആ ബന്ധത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാമോ? നമ്മൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം ദൈവത്തിന് ഫലം കായ്ക്കാനായിട്ട് ആ റിലേഷനിലേക്ക് വരുമ്പോൾ, അല്ലെ, ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നാണ് ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ, അവനിൽ വസിക്കുമ്പോൾ, നമ്മൾ കൂടി ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. ഇതാണ് റോമർ 7-ൽ പൗലോസ് പറയുന്നത്. റോമർ 7-ന്റെ ബാക്കി ഭാഗങ്ങളെപ്പറ്റി ഒരു കൺഫ്യൂഷൻ പറക്കുള്ളതാണ്. റോമർ ഏഴിന്റെ ബാക്കി ഭാഗത്ത് പൗലോസ് പറയുന്നത് യഥാർത്ഥത്തിൽ പൗലോസ് വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ജഡസ്വഭാവത്തിൽ പാപസ്വഭാവം ഉള്ളിൽ വസിക്കുമ്പോൾ അതിൽ നിന്ന് സ്വതന്ത്രരാകാതെ യഥാർത്ഥത്തിൽ ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ ആഗണിയാണ് റോമർ ഏഴിന്റെ ബാക്കി ഭാഗങ്ങളിൽ പറയുന്നത്. അവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവിടെ പലരും ചിന്തിക്കുന്നത് പൗലോസിന്റെ പ്രസന്റ് അവസ്ഥയെ പറ്റിയാണ് ഇത് പറയുന്നത് അല്ലെ. പൗലോസിന്റെ പ്രസന്റ് ആയിട്ടുള്ള കരച്ചിലാണ് എന്താണ് എന്നിൽ അവിടെ പൗലോസ് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിന്റെ 14-ാമത്തെ വാക്യം, ന്യായപ്രമാണം ആത്മീകമെന്ന് ഞാൻ അറിയുന്നു, ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ട നയാമ ഫ്ലഷ് സോൾഡ് ഇൻ ടു ബോണ്ടേജ് ടു സിൻ. ഞാൻ പ്രവർത്തിക്കുന്നത് അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കാത്തതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രയും ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് പറയണം, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് പറയുന്നു. ഞാൻ നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയത്തിലെ പ്രവർത്തി. ഇംഗ്ലീഷിൽ ഞാൻ ഇരിക്കുന്നത് ഫോർ ദ ഗുഡ് ഐ വാണ്ട് ഐ ഡു നോട്ട് ബട്ട് ഐ പ്രാക്ടീസ് ദ വെരി ഈവിൾ ദാറ്റ് ഐ ഡു നോട്ട് വാണ്ട്. പലരും പോലീസ് പറയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഈവിളാണ്. വാക്യം അങ്ങനെ തന്നെയാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയാണ് പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല. ഇവിടെ പൗലോസ് പറയാണ് ഐ പ്രാക്ടീസ്, ഞാൻ പാപത്തിൽ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഐ പ്രാക്ടീസ് കണ്ടിന്യൂസ്ലി, ഐ പ്രാക്ടീസ് ദ ഈവിൾ. രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള പൗലോസിന്റെ അവസ്ഥയാണ് ഇത് പറയുന്നത്, ഒരിക്കലുമല്ല. പൗലോസ് ഇത് പറയുന്നത് ആ പാപത്തിന് ദാസനായിട്ടിരിക്കുമ്പോൾ എനിക്ക് നന്മ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, ന്യായപ്രമാണമൊക്കെ കേൾക്കുമ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പാപത്തിന് ദാസനായിട്ട് വിളിക്കപ്പെട്ടവനാണ്, എന്റെ അവയവങ്ങളിൽ പാപത്തിന്റെ, നേരത്തെ പറഞ്ഞിരിക്കും ഞാൻ ജഡത്തിലായിരുന്നപ്പോൾ എന്റെ അവയവങ്ങളിൽ പാപത്തിന്റെ ശക്തി വ്യാപരിച്ചതുപോലെ എന്റെ അവയവങ്ങളിൽ പാപം വസിക്കുന്നു. അതാണ് വിളിക്കുന്നത്. എങ്കിലും എന്റെ ബുദ്ധിയോട് പ്രമാണം പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങൾ കാണുന്നു, അത് എന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിന്. ഇത് പൗലോസ് ഒരു പ്രസന്റ് ടെൻസിൽ പൗലോസിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരടുത്ത് ന്യായപ്രമാണത്തിന് കീഴിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനത്തിലേക്ക് വരാതെ ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ഒരു മനുഷ്യന്റെ നിലവിളിയാണ് അവിടെ കാണുന്നത്. ഇനി വേറൊരു രീതിയിൽ ഇത് ആപ്ലിക്കബിളാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ക്രൂശിൽ യേശുക്രിസ്തു എന്താണ് എനിക്ക് ചെയ്തതെന്ന് മനസ്സിലാകാതെ, എന്റെ പാപസ്വഭാവത്തിൽ ഞാൻ വിടുവിക്കപ്പെട്ടു എന്ന് മനസ്സിലാകാതെ, ഞാൻ എന്റെ ശക്തിയിൽ ദൈവത്തെ അനുസരിക്കാൻ ഞാൻ ശ്രമിച്ചാൽ വീണ്ടും ജനിച്ചതിന് ശേഷം ഇത് തന്നെയാണ് എന്റെ അവസ്ഥ. എന്നാൽ വീണ്ടും ജനിച്ചവനും റോമർ ചാപ്റ്റർ 7 ആപ്ലിക്കബിൾ ആണ്. എന്നാൽ പൗലോസ് അത് പറയുന്നത് വീണ്ടും ജനിച്ചതിന് ശേഷമുള്ള അവസ്ഥയല്ല, വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് പൗലോസിന്റെ അവസ്ഥ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ അല്ലേ? മനസ്സിലാവുന്നുണ്ടെന്ന് പരിധി ഞാൻ വീണ്ടും പോവാണ് അല്ലേ. നേരെ പൗലോസ് പറയാണ്, ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് എന്റെ പാപത്തിന്റെ ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇതായിരുന്നു എന്റെ വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ. എന്നാൽ ഇതിൽ തന്നെ ആര് വിടുവിക്കും? പൗലോസ് എന്നിട്ട് അതിന്റെ കൺക്ലൂഷൻ റോമർ 8 പറയാണ്, ജീവന്റെ വേറൊരു പ്രമാണമാണ്. റോമർ 7 പറഞ്ഞിരിക്കുന്നത് പോലെ യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു, അവിടെ ഒരുവൻ ജീവിച്ചു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഈ രണ്ട് പ്രമാണത്തിൽ നിന്നും എന്നെ സ്വതന്ത്രമാക്കി. എന്താണ് പറയുന്നത്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഐ എം റിലീസ്ഡ് ഫ്രം ദ ലോ ആൻഡ് ഐ എം റിലീസ്ഡ് ഫ്രം സിൻസ് പവർ. രണ്ടിൽ നിന്നും എന്നെ സ്വതന്ത്രരാക്കി, എന്നിലേക്ക് ദൈവത്തിന്റെ ജീവൻ വന്നു, ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലായി ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ജഡത്തെയുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ. എങ്ങനെയാണ് കർത്താവ് ഇത് സാധിച്ചത്? കർത്താവ് എങ്ങനെയാണ് ഇത് സാധിച്ചതെന്ന് പറയാണ്, ജഡത്തെയുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ഈ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു, അല്ലെങ്കിൽ പഴയ മനുഷ്യനെ യേശുക്രിസ്തുവിനോട് ചേർത്ത് ക്രൂശിച്ച് നീക്കി എന്നാണ് പറഞ്ഞത്. ഇനി പറയാണ്, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകണം. ഹി ബിക്കെയിം യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ വന്നു, ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് അവൻ മാറ്റപ്പെട്ടു. ഇതാണ് പറയുന്നത് റോമർ 8. ആത്മാവിന്റെ പ്രമാണത്തിൽ ഒരുവൻ ജീവിക്കുന്നതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ഞാൻ ചുരുക്കമായി റോമർ 6, 7, 8 പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ മൂന്ന് ഭാഗങ്ങളെപ്പറ്റിയും, ഇല്ലെങ്കിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളെ പറ്റി, റോമർ 6, 7 പറ്റി തെറ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളും പഠിപ്പീരികളും ഉള്ളതുകൊണ്ടാണ് ഞാനിത് ക്ലിയർ ആക്കാനായിട്ട് ശ്രമിച്ചത്. എന്നാലും റോമർ 8 വരുമ്പോഴേക്കും അതാണ് യഥാർത്ഥത്തിൽ ആത്മാവിൽ ജീവിക്കുന്ന ഒരുവന്റെ അവസ്ഥ. അങ്ങനെ ആത്മാവിൽ ജീവിക്കുമ്പോൾ മുമ്പോട്ട് പോവാണ്. അതിന്റെ 12 വാക്യം പറയാണ്, ആകയാൽ ദെയർഫോർ. ബാക്കിയുള്ള വാക്യങ്ങൾ നമ്മൾ ഇതിന് വായിച്ചിട്ടുള്ളതാണ്. നമ്മൾ പാപസ്വഭാവത്തിലല്ല, നിങ്ങൾ ജഡസ്വഭാവമില്ല, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, ആകയാൽ ദെയർഫോർ. ആകയാൽ സഹോദരന്മാരെ, ആ ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് നാം ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇനി നീ ജഡത്തെ അനുസരിച്ച് ജീവിക്കുക അതിന്റെ ആവശ്യമില്ല, കാരണം നീ ജഡത്തിനല്ല കടക്കാർ. അടുത്ത് പറയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും. നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇവിടെ ഒരു കാര്യം വീണ്ടും മരിപ്പിക്കുന്നതിനെ പറ്റി പറയാം അല്ലേ. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞെങ്കിലും പിന്നെയും ഇതാണ് ഒരു അടുത്തൊരു ചോദ്യം. ഒരുവൻ പാപസ്വഭാവത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കപ്പെട്ടു. വീണ്ടും ജനിച്ചപ്പോൾ അവൻ ന്യായപ്രമാണത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കപ്പെട്ടു, അവൻ ആത്മാവിന്റെ കീഴിലായി. പിന്നെയും ഇവൻ ഇവിടെ ഒരു ഫൈറ്റുണ്ട് അല്ലേ. ഇവിടെ പിന്നെയും ഒരു മരിപ്പിക്കലുണ്ട്. അതെന്ത് മരിപ്പിക്കലാണെന്നുള്ളതാണ് ചോദ്യം. ഇതാണ് പലരുടെയും ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഈ മരിപ്പിക്കൽ പഴയ മനുഷ്യനെ മരിപ്പിക്കലാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ആൾക്കാർ പിന്നെയും പിന്നെയും പറയുന്നത്, പഴയ മനുഷ്യനെ വീണ്ടും ക്രൂശിക്കണം, ആ പഴയ പട്ടിയെ അടിക്കണം, പഴയ പാമ്പിനെ അടിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഴയ മനുഷ്യനെ പറ്റിയല്ല, ജഡത്തെപ്പറ്റിയാണ്, പാപ സ്വഭാവത്തെപ്പറ്റിയല്ല, നമ്മളിപ്പോഴും നിലനിൽക്കുന്ന നമ്മുടെ മനസ്സിനെപ്പറ്റി, മനസ്സ് രൂപാന്തരപ്പെടുന്നതിനെപ്പറ്റി, അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാവും. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നതിനെപ്പറ്റിയാണ് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്ന് പറയുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഫൈറ്റ് പഴയ മനുഷ്യരുമായിട്ടുള്ള ഫൈറ്റല്ല, നമ്മുടെ ഫൈറ്റ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജഡവുമായിട്ടാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ജഡത്തിന്റെ ചിന്ത ആത്മാവിന്റെ ചിന്തയ്ക്ക് വിരോധമാകും. അവർ തമ്മിലാണ് ഫൈറ്റ്. അന്നേരം ഫൈറ്റ് ഉണ്ട് ക്രിസ്തീയ വിശ്വാസിക്ക്, പാപത്തോട് പോരാട്ടമുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളൂ. അന്നേരം പോരാട്ടമില്ല എന്നുള്ളത് ഫൈറ്റ് കഴിഞ്ഞു എന്നുള്ളത് ഒന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഫൈറ്റ് ആരുമായിട്ടുള്ളതാണെന്നാണ് വിഷയം. ആ ഫൈറ്റിൽ നമ്മളെ സഹായിക്കാൻ ആരുണ്ടെന്നുള്ളതാണ് വിഷയം. നമ്മുടെ ഫൈറ്റ് ഇന്ന് ജഡത്തോടാണ്. ആ ജഡത്തെ നമുക്ക് മരിപ്പിക്കാനായിട്ടും ജഡത്തെ കീഴടക്കാനായിട്ടും ജഡത്തിന്റെ പ്രവൃത്തിയെ നിവർത്തിക്കാതെ ആത്മാവിന്റെ ശക്തിയാൽ ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് സുവിശേഷം. അതിന് ദൈവം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവം എന്നെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന പ്രമാണം എന്റെ ഉള്ളിൽ തന്നു. ഇനി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ എനിക്ക് മരിപ്പിക്കാം. ഇതാണ് റോമാലേഖനം 8 പൗലോസ് പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ച നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം സാധ്യമാണ്. പാപത്തിന്റെ മുകൾ നിങ്ങൾക്കൊരു വിജയമുണ്ട്. വേറൊരു തെറ്റിദ്ധാരണ കൂടെ ഞാൻ തിരുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും പാപത്തിന്റെ മുകളിലുള്ള വിജയം എന്ന് പറയുന്നതും രണ്ടും എക്സ്ട്രീംലി ഡിഫറന്റ് ആണ്. രണ്ടും മിക്സ് ചെയ്തിട്ടാണ് പലരും പഠിപ്പിക്കുന്നത്. വിക്ടറി ഓവർ സിൻ എന്ന് പറയുന്നതും ഫ്രീഡം ഫ്രം സിൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഫ്രീഡം ഫ്രം ദ സിൻ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ് ക്രൂശിൽ. പിശാചിനെ ദൈവം പരാജയപ്പെടുത്തി, നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. ഇനി പാപത്തിന്റെ മുകളിലുള്ള വിജയമെന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നടക്കേണ്ടതാണ്. എന്റെ സമയക്കുറവ് കാരണം വളരെ പെട്ടെന്ന് ഇതിന്റെ പഴയ നിയമത്തിലെ ഒരു പിക്ചറുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താനായിട്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ ദൈവം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെയും 24-ാമത്തെയും വാക്യം 25-ാമത്തെ.
മിസ്രയീം രാജാവ് മരിച്ചു, ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുന്തുരുപ്പെട്ട് നിലവിളിച്ചു.
അവരവിടെ സ്ലേവറി നിമിത്തം ഇസ്രായേൽ മക്കൾ നെടുവേർപ്പെട്ട് നിലവിളിക്കുക, അടിമവേല നേതുവായിട്ടുള്ള നിലവിളി ദൈവസന്നിധി. ദൈവമരുടെ നിലവിളി കേട്ടു. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടുമുള്ള തനിക്കുള്ള കവനന്റിനെ ദൈവം ഓർത്തു. നേരെ ഒരു അടിമയുടെ നിലവിളിയാണ് അവിടെ കാണുന്നത്. ഈ അടിമയുടെ നിലവിളി നിങ്ങൾ എവിടെ വായിച്ചത്? നമ്മളിപ്പം വായിച്ചത് റോമൻ ചാപ്റ്റർ 7 ലാസ്റ്റിൽ ഒരു അടിമയുടെ നിലവിളിയുണ്ട്. ഒരു അടിമ നിലവിളിക്കാണ് എന്താണ്? അയ്യോ, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടവൻ തന്നെ എന്നെ ഇതിൽ നിലവിളി. അതായത് അടിമയ്ക്ക് നിലവിളിക്കാനേ കഴിയത്തുള്ളൂ അല്ലേ? എന്നാൽ ഫറവോന്റെ അടുത്ത് ഒരു ഫൈറ്റ് ദൈവമക്കൾക്കില്ല, ഇസ്രായേൽ മക്കൾക്കില്ല. അവർക്ക് ആകെപ്പാടെ കഴിയുന്നത് നിലവിളിക്കാൻ അല്ലേ? എന്നാൽ അവരുടെ നിലവിളി ഊഴിയവരെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാപം സീരിയസ് ആണെന്ന് അറിയുകയും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മാത്രമേ റോമർ 6-7 അധ്യായങ്ങളൊക്കെ നമുക്കൊരു വാലിഡ് അധ്യായങ്ങളാവത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇഷ്ടംപോലെ അധ്യായങ്ങൾ ബൈബിൾ വേറെയുണ്ട്. ഇവിടെ അടിമവേല നിമിത്തം നിലവിളിക്കാം. നേരം അടിമ ഫറവോനെ കൊല്ലാനായിട്ട് ദൈവം ഇസ്രായേൽ മക്കൾക്ക് ശക്തി കൊടുക്കുകയാണ് ചെയ്തത്. ദൈവം പറയുന്നുണ്ട് എന്താണ് ചെയ്യുന്നുണ്ട്, അതിന്റെ 7-ാമത്തെ വാക്യം, 3:7, യഹോവ എന്നെ ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരങ്ങൾ അവരുടെ നിലവിളിയും കേട്ടു, അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞു. അവരെ മിസ്രയീമിലെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലമായ ദേശത്തേക്ക്, പാലും തേനും അഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അവിടെ വായിച്ചു വയ്ക്കണം, ഐ വിൽ ഡെലിവർ ദം, ഞാൻ അവരെ വിടുവിക്കും എന്ന് പറയാം. ഇത് കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, മനുഷ്യന് അതിൽ യാതൊരു പങ്കുമില്ല. ഫറവോനെ ദൈവം എവിടെയാണ് കുഴിച്ചിട്ടത്? എവിടെ ഫറവോനെ കുഴിച്ചിട്ട്? എവിടെ? ചെങ്കടൽ അല്ലേ? ചെങ്കടലിലാണ് ഫറവോനെ കുഴിച്ചിട്ടത്. അതുകൊണ്ടാണ് കൊരിന്ത്യരിൽ പ്രവചിക്കുന്ന അവർ ദേ ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു മോസസ് ത്രൂ ദ റെഡ് സീ. ചെങ്കടലിൽ ഫറവോനെ കുഴിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്ത് മാറ്റി. അതുവരെ ഫറവോൻ അലൈവായിരുന്നു. അതോടുകൂടി ഇവർ സ്വതന്ത്രരായി. അത് കഴിഞ്ഞിട്ടാണ് ഇവർ സ്വാതന്ത്ര്യത്തിന്റെ പാട്ട് പാടുന്നത് അല്ലെ? അപ്പോഴാണ് അവർ സ്വതന്ത്രരായത്. ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടൽ തള്ളിയിട്ടു. ഇതാണ് പഴയ മനുഷ്യൻ എന്നുള്ള സ്വാതന്ത്ര്യം ബൈബിൾ പഠിപ്പിക്കുന്നത്, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. പാപം അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരുവനെ ദൈവം റിലീസ് ചെയ്യാം. അവന്റെ പാർട്ടൊന്നുമില്ലാതെ അവൻ വിശ്വസിച്ചു, അവൻ നിലവിളിച്ചു, അവൻ മനസ്സിലാക്കി. അതാണ് പാപിയുടെ പ്രാർത്ഥന. പാപിക്ക് പ്രാർത്ഥിക്കാൻ അതേ കഴിയത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ നിലവിളി കേട്ടു, കണ്ടു, ഇറങ്ങി വന്നു, അവനെ വിടുവിച്ചു. അവർ ഫറവോയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അതിൽ അവർക്ക് ഒരു പാർട്ടുമില്ല. ഫറവോൻ തന്നെ ശേഷിക്കുന്നില്ല, ഫറവോന്റെ കുറച്ച് ഭാഗമൊന്നും ശേഷിക്കുന്നൊന്നുമില്ല. റിലീസ്. എന്നാൽ അവർക്കൊരു യുദ്ധമുണ്ട്. എവിടെയാണ് യുദ്ധം വരുന്നത്? ഫറവോനുമായിട്ടല്ല അവർക്ക് യുദ്ധം. സംഖ്യാപുസ്തകം അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം അല്ല 30-ാമത്തെ വാക്യം. ആ അവിടെയാണ് ജയത്തിന്റെ കാര്യം പറയുന്നത്. മറ്റേ ഫറവോന്റെ അടുത്ത് പറയുന്നത് ജയമല്ല, അത് ഫ്രീഡമാണ് അല്ലെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫ്രീഡം എന്നതും ജയം എന്നതും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും രണ്ടായിട്ട് മിക്കവരും പഠിപ്പിക്കുന്നില്ല, രണ്ടും മിക്സ് ചെയ്താൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ഫ്രീ ആയി എന്നറിയാതെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ല. ഇറ്റ് ഇസ് ഇംപോസിബിൾ അല്ലേ? ഫറവോനിൽ നിന്ന് വെള്ളം പിടിക്കപ്പെട്ടോ എന്ന് അറിയാതെ ഒരുത്തരും കനാലിലോട്ട് കയറാൻ പോലും പറ്റത്തില്ല. അന്നേരം ആദ്യത്തെ അതുകൊണ്ടാണ് അറിയുന്നില്ല എന്ന് പൗലോസ് റിപ്പീറ്റഡ്ലി പറയുന്നു. അവരടുത്ത് പറയാണ് അങ്ങനെ അറിഞ്ഞവർ. അവരടുത്ത് പറയാണ് ജോഷുവ പറയാണ്, കല പറയാണ് മോശപരമായ ജനത്തെ, നാം അത് ചെന്നത് കൈവശമാക്കുക, ജയിക്കാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. അതിന്റെ 7-ാമത്തെയും 8-ാമത്തെയും വാക്യം 14:7-8.
ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോട് പറഞ്ഞതെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മൾ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുക്കുന്ന ആ ദേശത്തേക്ക്
കൊണ്ടുചെന്ന്. ഇഫ് ഗോഡ് ഈസ് പ്ലീസ്ഡ്, ദൈവം നമ്മളെ സഹായിക്കുമെങ്കിൽ. 9-ാമത്തെ വാക്യം, യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമേ. ആ ദൈവത്തെ ജനത്തെ, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടുത്ത, അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു, യഹോവ നമ്മുടെ കൂടുതലുണ്ട്, അവരെ ഭയപ്പെടുക. ഇവിടെയാണ് ഒരു വിക്ടറിയുടെ കാര്യം പറയുന്നത്. അത് കനാലിലെ മലന്മാർ. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്ന ജഡത്തോടുള്ള ഫൈറ്റ്. അവിടെ നമ്മൾ ഫറവോയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, ദൈവം നമ്മുടെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇവിടെ ഒരു ഫെയ്ത്താണ് വർക്ക് ചെയ്തത്. ഇവിടെയാണ് ആൾക്കാർക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ്. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുമായ യേശുവിനെ നോക്കുക. കർത്താവിൽ നോക്കിക്കൊണ്ട് ഒരുവനെ വിശ്വസിച്ചുകൊണ്ട് ഈ വിജയം കാണാനായിട്ട്. അങ്ങനെ അവർ കനാൻ, ഇവിടുത്തെ കനാൻ, അന്നേരം അവിടെ പലരുടെയും ചോദ്യമാണ് എന്തുകൊണ്ട് കനാനിയരെ ദൈവം ഒറ്റയടിക്ക് തീർത്തില്ല, ഫറവാനെ ദൈവം ഒറ്റയടിക്ക് തീർത്തു, കനാനിയരെ ദൈവം ഒറ്റയടിക്ക് തീർക്കുന്നില്ല? കാരണം ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫൈറ്റ്. പക്ഷെ അവിടെ ഒരു കണ്ടിന്യൂസ് ഫൈറ്റിന് വ്യത്യാസമുണ്ട്. അവിടെ നിലവിളിയും പരാജയവുമല്ല, ദ ആർ കോൺക്വറിംഗ് പ്ലേസ് ബൈ പ്ലേസ്, പ്ലേസ് ബൈ പ്ലേസ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിലുള്ള തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുള്ള രൂപാന്തരം എന്ന് പറയും. അതാണ് ഒരു വിശ്വാസര ജീവിതത്തിൽ നടക്കുന്നത്. അങ്ങനെയാണ് ഒരുവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത്. അങ്ങനെയാണ് അവൻ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നത്. അങ്ങനെ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഗലാത്യനാഥ് പറഞ്ഞെങ്കിൽ ക്രിസ്തുവേശയുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അവരാണ് ക്രൂശിച്ചത്, പഴയ മനുഷ്യനെ ദൈവമാണ് ക്രൂശിച്ചത്. ഇത് നമ്മളെ വലിയ വളരെ വ്യത്യാസം മനസ്സിലാക്കാതെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. സീരിയസ്ലി ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകുന്നവർ ചേർന്ന് അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ആരാധനയും അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ബിൽഡിംഗ്. മുമ്പോട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ദൈവത്തിന്റെ ആലയം പണിയപ്പെടുന്നത്, അവിടെയാണ് യഥാർത്ഥത്തിൽ കർത്താവിനെ ആരാധിക്കുന്നത്. അങ്ങനെ അവർ ദൈവസഭയായിട്ട് പണിയപ്പെടുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ഒരുമിച്ച് ചേർന്ന് പണിയപ്പെടുന്നത്. അങ്ങനെയാണ് ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടുന്നു, അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞു. Thank you.